2024 May 3 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. വെന്തുരുകി കേരളം, വെള്ളാപ്പള്ളി നടേശൻ, മാനേജിംഗ് എഡിറ്റർ യോഗനാഥം എഴുതുന്നു. യോഗനാഥം 2024 May 1 ലക്കം എഡിറ്റോറിയൽ. കൊടും ചൂടിൽ വെന്തുരുകിയാണ് കേരളം. ചരിത്രത്തിലാദ്യമായി സംസ്ഥാനം ഉഷ്ണതരംഗ ഭീഷണിയിലുമായി. കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഭാവി കേരളത്തിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ആരോഗ്യ പ്രശ്നങ്ങളും വരൾച്ച ഭീതിയും വൈദ്യുതി പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ബാധിക്കുന്ന രീതിയിലേക്ക് സൂര്യൻ വിളയാടുകയാണ്. സമീപ സംസ്ഥാനങ്ങളിലും സമാനമായ അവസ്ഥയാണ്. കേരളത്തിലെ ഏറ്റവും ചൂടുകൂടിയ ജില്ലയായ പാലക്കാട് കഴിഞ്ഞ ശനിയാഴ്ച രേഖപ്പെടുത്തിയത് 41.8 ഡിഗ്രി താപനിലയാണ്. 1901 ശേഷം 2016 മാത്രമാണ് 41.9 ഡിഗ്രി ഇവിടെ ഉയർന്ന താപനില എത്തിയിട്ടുള്ളത്. തൃശൂർ കൊല്ലം ജില്ലയിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് വന്നു. മീനത്തിനും മേടത്തിനും നമുക്ക് പുത്തിരിയല്ല ഉഷ്ണം. പക്ഷേ ഇക്കുറി മുൻകാലങ്ങളെക്കാൾ അധികമാണ് ചൂട്. വേനൽ മഴയാണെങ്കിൽ പെയ്യൊന്നുമില്ല. അപൂർവ സ്ഥലങ്ങളിൽ പെയ്യുന്നതിന്റെ ശക്തിയും ഇല്ല. ഇടവപ്പാതിക്ക് ഈ മാസം പകുതി വരെ എങ്കിലും കാത്തിരിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ അറിയിപ്പ്. അസാധാരണമായ കാലാവസ്ഥ സ്ഥിതി വിശേഷമാണ് കേരളം ഇപ്പോൾ നേരിടുന്നത്. സംസ്ഥാനത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക തൊഴിൽ മേഖലകളിലെല്ലാം തന്നെ ചൂടിനെ തുടർന്ന് മന്ദഗതിയിലാണ് ചലിക്കുന്നത്. വൈദ്യുതിയുടെ ഉപഭോഗം റെക്കോർഡുകൾ സൃഷ്ടിച്ച് കുതിക്കുകയാണ്. രാത്രികളിൽ വൈദ്യുതി ലോഡ് കൂടി ട്രാൻസ്ഫോമറുകൾ തകരാറിലാകുന്നത് നിത്യസംഭവമായി. ഇതിന്റെ പേരിൽ വൈദ്യുതി ബോർഡ് ജീവനക്കാരും നാട്ടുകാരും തമ്മിൽ സംഘർഷവും കൂടി വരുന്നുണ്ട്. എന്തോ ഭാഗ്യം കൊണ്ട് പവർ കട്ട് ഇതുവരെ വേണ്ടി വന്നില്ല എന്നു മാത്രം. സ്ഥിതി തുടർന്നാൽ ലോഡ് ഷെഡിംഗ് വേണ്ടിവരുമെന്ന് തന്നെയാണ് സൂചനകളും. ദിവസക്കൂലിക്കാരും ഇടത്തരക്കാരും പാവപ്പെട്ടവരും ഉൾപ്പെടെയുള്ള സാധാരണ ജനസമൂഹം അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാണ്. ജനങ്ങൾ പകൽ സമയം പുറത്തിറങ്ങാൻ പോലും മടിക്കുന്നുവെന്ന് പറഞ്ഞാൽ അതിശോക്തിയില്ല. കുടിവെള്ള ദൗർബല്യം രൂക്ഷമാവുകയാണ്. കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിൽ ജനം ദാഹജലത്തിനായി നെട്ടോട്ടമോടുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിന് ഒരു കാരണം അസഹനീയമായ ചൂടാണ്. പോളിംഗ് ദിനത്തിൽ മാത്രം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സൂര്യതാപമേറ്റും ചൂടുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളുമായി ചികിത്സ തേടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. വരൾച്ച ഏറ്റവും അധികം ബാധിക്കുന്ന കാർഷിക മേഖലയിലും ഈ സാഹചര്യത്തിൽ നട്ടം തിരിയുകയാണ്. കാർഷിക ജോലികൾ അല്ലെങ്കിൽ തന്നെ ആളെ കിട്ടുന്നില്ല. പകൽ ജോലിക്ക് നിയന്ത്രണം കൂടി വന്നതോടെ പ്രതിസന്ധി രൂക്ഷമാണ്. വിളവിനെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. വന്യമൃഗശല്യത്താലും കാർഷിക പ്രതിസന്ധിയിലായും വലയുന്ന മലയോര ജനസമൂഹം ചൂടും വരൾച്ചയും മൂലം പറച്ചട്ടിയിൽ നിന്ന് എരിതിയിലേക്ക് വീണ അവസ്ഥയിലായി. ചൂട് ക്രമാതീതമായതോടെ ഉപദ്രവകാരികളായ വന്യമൃഗങ്ങൾ ഭക്ഷണവും വെള്ളവും തേടി നിരന്തരം കാടിറങ്ങുന്നത് അവരുടെ ജീവനും കൃഷിക്കും സ്വത്തിനും വലിയ ഭീഷണിയായി. ആനയും പുലിയും കടുവയും കരടിയും കാട്ടുപോത്തുകളും പല പ്രദേശങ്ങളും പതിവ് സന്ദർശകരാണ്. ഇങ്ങനെ തുടർന്നാൽ ഈ ഉഷ്ണകാലത്തെ പ്രകൃതി ദുരന്തമായി പരിഗണിക്കേണ്ട സ്ഥിതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. 41 നദികളും സഖ്യസാനുക്കളും വനപ്രദേശങ്ങളും തണ്ണീർത്തടങ്ങളും ഹരിതാഭയും കൊണ്ട് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച നാടാണ് കേരളം. വർഷാവർഷം ഉയരുന്ന താപനിലയുടെ കാരണം തേടി പ്രകൃതി വിഭവങ്ങളുടെ അനിയന്ത്രിതമായ ചൂഷണവും പാരിസ്ഥിതിക മലിനീകരണവും വനനശീകരണവും മറ്റും കണ്ടെത്താനാകും. പൊതുവെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചു നോക്കിയാൽ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും വരൾച്ചയിൽ നിന്നും മുക്തമായ സംസ്ഥാനമാണ് നമ്മുടേത്. ആഗോളതലത്തിലെ കാലാവസ്ഥ മാറ്റങ്ങൾ മൂലം നാമം ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സ്ഥിതിയുണ്ട്. ദൈവം തന്നെ മനോഹര ഭൂമി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കും. മാത്രമാണ് ഉഷ്ണതരംഗവും പ്രളയവും പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ ഭാവിയിൽ ഒഴിവാക്കാനുള്ള ഉചിതമായ മാർഗം. പരിസ്ഥിതിയെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നവരാണ് മലയാളികൾ. ദീക്ഷയില്ലാത്ത കയ്യേറ്റവും മണലൂറ്റും മാലിന്യ നിക്ഷേപവും കാരണം നദികൾ ശോഷിച്ചു. വനം കയ്യേറ്റവും വനം കൊള്ളയും മൂലം വനവിസ്തൃതി കുറഞ്ഞു. ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ കുന്നുകൾ ഇടിച്ചു നിരത്തി വൻ മലകൾ പാറകൾക്കു വേണ്ടി പൊട്ടിച്ചു നശിപ്പിച്ചു. നാടും നഗരവും പുഴകളും കനാലുകളും ഹൈറേഞ്ചിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും പ്ലാസ്റ്റിക് മാലിന്യ തൊട്ടുകളെ പോലെ ആയി. ശാസ്ത്രീയമായ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് പോലും സംസ്ഥാനത്തില്ല. കൊച്ചിയിലെ ബ്രഹ്മപുരം ദുരന്തശേഷവും പ്ലാന്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. വീട്ടിലെ മാലിന്യം വഴി അരികിലും തോട്ടിലും തള്ളുന്ന വിദ്യാസമ്പന്നരും സംസ്കാര സമ്പന്നരും എന്ന് അവകാശപ്പെടുന്ന ജനസമൂഹവുമാണ് കേരളത്തിന്റെ ശാപം. പരിസ്ഥിതി സംരക്ഷണവും മാലിന്യ സംസ്കരണവും എങ്ങനെ ആയിരിക്കണമെന്ന് വിദേശ രാജ്യങ്ങളെ കണ്ടുപിടിക്കണം. പരിസ്ഥിതി സംരക്ഷണം നിയമങ്ങൾ കർക്കശമാക്കുകയും വേണം. പരിസ്ഥിതി സംരക്ഷണത്തിനായി സർക്കാർ മാത്രം വിചാരിച്ചത് കൊണ്ട് ഫലമില്ല. അപൂർവം ചില വ്യക്തികളും സംഘടനകളും ഒഴിച്ചാൽ ആത്മാർത്ഥമായി ഒരു നടപടിയും പ്രകൃതി സംരക്ഷണത്തിനായി കേരള സർക്കാരോ ജനതയോ ചെയ്തിട്ടില്ല. പരിസ്ഥിതി സംരക്ഷണം ഒരു സംസ്കാരമാണ്. പ്രായമോ പദവിയോ വിദ്യാഭ്യാസ യോഗ്യതയോ സമ്പത്തോ ഒന്നും അതിൽ ഘടകമല്ല. നൂറ്റാണ്ടുകളായി നാം അറിഞ്ഞോ അറിയാതെയോ പിന്തുടർന്ന് വന്ന ആ സംസ്കാരം കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് കൈവിട്ടു പോയത്. മനുഷ്യന്റെ മനസാക്ഷി അല്ല ലാഭക്കുതിയും അഹങ്കാരവും പ്രകൃതി സമ്പത്തിനെ നമ്മുടെ മക്കൾക്ക് വേണ്ടി അതേ തനിമയോടെ കൈമാറണമെന്ന വിചാരവും ഇല്ലാതെ പോയതാണ് എല്ലാ ദുരന്തങ്ങൾക്കും കാരണം. പ്രളയവും ഉഷ്ണതരംഗവും വ്യാധികളും പ്രകൃതി നമുക്ക് നൽകുന്ന ചില അവസാനത്തെ സൂചനകളാണ്. അവയെ അവഗണിക്കാതെ വരും തലമുറയുടെ നിലനിൽപ്പിനായി മലയാള മണ്ണിന്റെ ഹരിതാപ നിലനിർത്തുന്നതിന് നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം. ഈ ഉഷ്ണകാലത്തെ കരുതലോടെ നേരിടാം.